കെട്ടുകഥകളല്ല ശക്തി. ഓൺ നേഷൻസ് ഗോസ്പൽ പ്രസാധകർ. ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം കണ്ടെത്തിയതിനു ശേഷം മഹാനായ മന്ത്രവാദിനിയായ മസോബെ തന്റെ വിജാതീയ സൗന്ദര്യവും മരുന്നുകളും മന്ത്രവാദിനിയുടെ അസ്ഥികളും വലിച്ചെറിഞ്ഞത് ഇവിടെയാണ്. സംരക്ഷിക്കാനുള്ള ശക്തി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയെയും വരവിനെയും കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബുദ്ധിപൂർവം കണ്ടുപിടിച്ച കഥകളല്ല പിന്തുടരുന്നത്, എന്നാൽ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ ദൃക്സാക്ഷികളായിരുന്നു. 2 പത്രോസ് 1:16. ബൈബിൾ കേവലം കെട്ടുകഥകളാലും കഥകളാലും നിർമ്മിതമായതാണെന്ന് ചിലർ നമ്മെ വിശ്വസിപ്പിക്കും. അസത്യവും മനുഷ്യർ കെട്ടിച്ചമച്ചതുമായ കഥകൾ. അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുന്നത് അവർ പർവ്വതത്തിൽ ആയിരിക്കുമ്പോൾ യേശുവിനെ അവരുടെ കൺമുമ്പിൽ രൂപാന്തരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മാറിയത് അവർ കണ്ടു എന്നാണ്. അവർ അവന്റെ മഹത്വം കാണുകയും സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം പറയുന്നത് കേൾക്കുകയും ചെയ്തു. ഇവൻ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പുത്രൻ, അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 17:5. ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് താൻ ലജ്ജിക്കുന്നില്ലെന്ന് പൌലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു. കാരണം അത് വിശ്വസിക്കുന്ന എല്ലാവരുടെയും, യഹൂദന്റെയും പിന്നെ വിജാതീയരുടെയും രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. റോമർ 1:16. പാപികളെ രക്ഷിക്കാനാണ് ക്രിസ്തു വന്നത്. അവനെ രക്ഷിക്കാൻ കഴിയാത്ത വളരെ ചീത്തയോ നല്ലവനോ ഇല്ല. ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിങ്കലേക്ക് വരുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവനു കഴിയും. എബ്രായർ 7:25. ഏറ്റവും ദയനീയമായ മദ്യപാനിയെയും ഗുണ്ടാസംഗത്തെയും കള്ളനെയും നുണയനെയും രക്ഷിക്കാനുള്ള ശക്തി അവനുണ്ട്. കുരിശിൽ കിടന്ന കള്ളനെയും രക്ഷിച്ചു. അവൻ സമരിയയിലെ സ്ത്രീയെ രക്ഷിച്ചു. പിശാചുക്കളുടെ ഒരു സേനയുടെ പിടിയിലായിരുന്ന ഗദര എന്ന ഭ്രാന്തനെ അവൻ രക്ഷിച്ചു. കൊടുങ്കാടുള്ള കടലിനെ അവൻ ശാസിക്കുകയും മുങ്ങിപ്പോകുന്നതിൽ നിന്ന് പത്രോസിനെ രക്ഷിക്കുകയും ചെയ്തു. തർസസിലെ ശൗലിനെപ്പോലുള്ള മതവിശ്വാസികളെ അദ്ദേഹം രക്ഷിച്ചു. അവർ പിന്നീട് ശക്തനായ പൌലോസായി. ഇവിടെ ആഫ്രിക്കയിൽ അവൻ ആയിരക്കണക്കിന് ആത്മാക്കളെ രക്ഷിച്ചു. ചിലർ മദ്യപാനികളും മറ്റു ചിലർ അധാർമികരും ചിലർ ശക്തരായ മന്ത്രവാദികളുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തെ ഏറ്റവും ശക്തനായ മന്ത്രവാദിനിയായിരുന്നു മസോബെ എന്നു പേരുള്ള ഒരാൾ. ദുരാത്മാക്കളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മഴ പെയ്യിക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ടു. അവൻ മദ്യപാനിയും അധാർമികനുമായിരുന്നു. എന്നാൽ ഒരു ദിവസം സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുകയും മരുന്നില്ലാതെ രോഗികളെയും മുടന്തരെയും ദൈവം എങ്ങനെ സുഖപ്പെടുത്തുന്നുവെന്ന് കാണുകയും ചെയ്തപ്പോൾ അവൻ അത്ഭുതകരമായി രക്ഷിക്കപ്പെട്ടു. അവൻ ലെസോത്തോയിലെ ഉയർന്ന പർവ്വതനിരകളിലുള്ള തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. തന്റെ എല്ലാ മരുന്നുകളും എല്ലുകളും ചാരുതകളും ശേഖരിച്ച് ആഴത്തിലുള്ള MALEDSUNYANE വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു ഉയർന്ന കൊടുമുടിയിലേക്ക് എറിഞ്ഞു. ഇനിയൊരിക്കലും മദ്യം കുടിക്കുകയോ പുകയിലയോ ദക്കയോ വലിക്കുകയോ ചെയ്യില്ലെന്ന് നിശ്ചയിച്ചിരുന്നതിനാൽ അദ്ദേഹം തന്റെ പുകയിലയും ഗഞ്ചാവും നശിപ്പിച്ച് ബിയർ മുഴുവൻ ഒഴിച്ചു. അവൻ ഒരു യഥാർത്ഥ ദൈവമനുഷ്യനായി എല്ലാവരും അറിയുന്ന ഒരു ആത്മാർത്ഥ ക്രിസ്ത്യാനിയായി. ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ആ മനുഷ്യന്റെ ജീവിതം മാറ്റാൻ കഴിയുമായിരുന്നില്ല. എവിടെ പോയാലും മോഷ്ടിച്ചും ചതിച്ചും കൊള്ളയടിച്ചും ജീവിച്ചിരുന്ന യഥാർത്ഥ ഗുണ്ടാസംഘമായ മറ്റൊരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. ജയിലിൽ നിന്ന് പുറത്തായതിനേക്കാൾ കൂടുതൽ അവൻ ജയിലിലായിരുന്നു. എന്നാൽ സുവിശേഷത്തിന്റെ ശക്തി ആ മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കുകയും അവന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുകയും അവനെ ഒരു അത്ഭുതകരമായ സുവിശേഷ പ്രസംഗകനാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നൂറുകണക്കിന് ഗുണ്ടാസംഘങ്ങളും മദ്യപാനികളും കള്ളന്മാരും കൊലപാതകികളും പണക്കാരും ദരിദ്രരും വെള്ളക്കാരും കറുത്തവരുമായ എല്ലാ വർഗങ്ങളിലും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു. 60 വർഷങ്ങൾക്ക് മുമ്പ് അതേ രക്ഷാശക്തി എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഈ വർഷങ്ങളിലെല്ലാം എന്നെ നിലനിർത്തി അത് എന്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും എന്റെ പ്രിയപ്പെട്ട അമ്മയെയും രക്ഷിച്ചു. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വരാൻ അനുവദിച്ചാൽ അത് നിങ്ങളെ രക്ഷിക്കും. മതം നിങ്ങളെ രക്ഷിക്കില്ല, യേശു രക്ഷിക്കും. എന്തെന്നാൽ അവൻ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശ്യം തന്നെയായിരുന്നു. ഒരു കാലത്ത് ഞങ്ങൾ ഒരു വിധവയുടെ കൂടെ താമസിച്ചു. അവളുടെ ഭർത്താവ് 20 വർഷത്തിലേറെയായി നരകയാതനയിൽ ജീവിച്ചു. മിക്കവാറും സ്വയം മദ്യപിച്ച് മരിക്കുകയും ഭാര്യയുടെയും കുട്ടികളുടെയും ജീവിതം ഏറ്റവും ദുരിതപൂർണമാക്കുകയും ചെയ്തു. എന്നാൽ അവർ അവനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അവനെ അവന്റെ പാപകരമായ വഴികളിൽ നിന്ന് രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്തു. സുവിശേഷത്തിന്റെ ശക്തിക്ക് വ്യക്തിയെ രക്ഷിക്കാൻ മാത്രമല്ല, ഒരു കുടുംബത്തെ, ഒരു ഗ്രാമം അല്ലെങ്കിൽ നഗരം, ഒരു രാജ്യം മുഴുവൻ രക്ഷിക്കാൻ കഴിയും. വർഷങ്ങൾക്കു മുമ്പ് വെയിൽസിലെ പുനരുജ്ജീവനം ഗ്രാമങ്ങളെ മുഴുവൻ രക്ഷിച്ചു. യോനായുടെ ലളിതമായ പ്രസംഗം നിനവേ നഗരത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ദൈവത്തിന് മുഴുവൻ ജനതകളെയും രക്ഷിക്കാൻ കഴിയും. അവൻ പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തുള്ളവരെ എന്നിലേക്ക് തിരിയുക, രക്ഷിക്കപ്പെടുവിൻ, ഞാൻ ദൈവമാണ്, മറ്റാരുമില്ല. യെശയ്യാവ് 45:22. ബൈബിളും ലോകചരിത്രവും ദൈവത്തിന്റെ യഥാർത്ഥ തെളിവുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് യേശു ജനിക്കുന്നതിന് മുമ്പ് ദൂതൻ ജോസഫിനോട് പറഞ്ഞത്, നീ അവനെ യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മത്തായി 1:21. സുഖപ്പെടുത്താനുള്ള ശക്തി. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26. ദൈവം തന്റെ വചനത്തിന്റെ ആത്മാർത്ഥത തെളിയിച്ചു, കാരണം അവൻ 40 വർഷമായി അവരുടെ രോഗശാന്തിക്കാരനായിരുന്നു. 300,000 ആളുകളിൽ ഒരാൾ പോലും രോഗികളോ ആയിരുന്നില്ല. പാമ്പുകടിയേറ്റപ്പോഴും അവിടുന്ന് നൽകിയ അടയാളത്തിലേക്കുള്ള ഒരു നോട്ടം അവരെ ജീവനോടെ നിലനിർത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രോഗശാന്തി ശക്തിക്ക് സാക്ഷ്യം വഹിക്കാനാകും. യേശുവിന്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗി ഉടനെ സുഖം പ്രാപിച്ചു. അന്തർ കണ്ടു, ബധിരർ കേട്ടു, ഊമൻ സംസാരിച്ചു, മുടന്തരും നടന്നു. മരിച്ചവർ പോലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ ഉയർപ്പിക്കപ്പെട്ടു. സുവിശേഷത്തിലും നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലും രോഗശാന്തി ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലേഖനം എഴുതാൻ കഴിയുമായിരുന്നില്ല. കാരണം ഞാൻ തന്നെ പലതവണ ഗുരുതരമായ രോഗങ്ങളിലൂടെ മരണത്തിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവന്റെ വചനത്തിന്റെ ശക്തിയാൽ സുഖം പ്രാപിച്ചു. തീർച്ചയായും അവൻ നമ്മുടെ പാപങ്ങളും രോഗങ്ങളും ക്രൂശിൽ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. അവന്റെ മുറിവുകളാൽ നാം സുഖം പ്രാപിച്ചു. യെശയ്യാവ് 53:5. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, അവൻ എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എന്റെ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 103:2-3. ദൈവിക രോഗശാന്തിക്കാരനായ യേശു രോഗിയായ ശരീരത്തെ മാത്രമല്ല രോഗിയായ ആത്മാവിനെയും സുഖപ്പെടുത്തുന്നു. മുറിവേറ്റതും തകർന്നതുമായ ഹൃദയത്തെയും ആത്മാവിനെയും അവൻ സുഖപ്പെടുത്തുന്നു. ഞാൻ നിന്നെ ആരോഗ്യത്തോടെ വീണ്ടെടുക്കുകയും നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യും. ജെറമിയ 30:17. ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനും നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്താനും കഴിയും. കുതിരപ്പുറത്ത് നിന്ന് വീണ നട്ടെല്ലിന് പരിക്കേറ്റ ലെസോത്തോയിലെ ഒരു തലവന്റെ മകനെ ഞാൻ മറക്കില്ല. അരയ്ക്ക് താഴെ തളർന്നു, കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ 2 വർഷത്തിലേറെയായി അയാൾ പുറകിൽ കിടന്നു. സുവിശേഷ സന്ദേശം കേൾക്കുന്നതിലൂടെ അവൻ തന്റെ പാപങ്ങൾ ഏറ്റുപറയുകയും ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം കണ്ടെത്തുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവൻ തൽക്ഷണം സുഖം പ്രാപിക്കുകയും വീണ്ടും കുതിരപ്പുറത്ത് കയറുകയും ചെയ്തു. ലെസോത്തോയിലെ ഏറ്റവും സമ്പന്നനായ തലവന്റെ അനന്തരാവകാശിയായ മാഡിഹോട്ടെറ്റ്സോയുടെ രോഗശാന്തി രാജ്യത്തെയാകെ നടുക്കി. വർഷങ്ങളായി അവൾ ഭ്രാന്തനായിരുന്നതിനാൽ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. വെളുത്തതോ കറുത്തതോ ആയ ഒരു ഡോക്ടർക്കും അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തന്റെ എളിയ ദാസന്മാരിൽ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം അവളെ സ്വതന്ത്രയാക്കി. ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലെ കർഷകരിൽ ഒരാളുടെ ഭാര്യ തന്റെ ആദ്യ കുഞ്ഞിന്റെ ജനനത്തിനു ശേഷം ഗുരുതരാവസ്ഥയിലായത് ഞാൻ മറക്കില്ല. 15 വർഷത്തിനിടെ അവൾക്ക് 24 ഗുരുതരമായ ശസ്ത്രക്രിയകൾ നടത്തി മരിക്കാൻ വിട്ടുകൊടുത്തു. അവൾക്ക് ഒരു അവയവം പോലും അനക്കാൻ കഴിഞ്ഞില്ല. ഇനി കാണാനും കേൾക്കാനും കഴിഞ്ഞില്ല. അവളുടെ ശവക്കുഴി കുഴിച്ച് ശവപ്പെട്ടി വാങ്ങി അവളുടെ ബന്ധുക്കളെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അറിയിച്ചു. എന്നാൽ തന്റെ ദാസന്മാരിൽ ഒരാൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. അദ്ദേഹം ഉദ്ധരിച്ചു. മാർക്കോസ് 16:17-18. വിശ്വസിക്കുന്നവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും. ദൈവം സ്ത്രീയെ സ്പർശിച്ചു, അവൾ സുഖം പ്രാപിച്ചു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാൻ കഴിയൂ. സോപ്പിനോ മരുന്നിനോ രാസവസ്തുക്കൾക്കോ പാപം നീക്കാൻ കഴിയില്ല. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ല. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കാനും ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7-10. വെളിപാട് 7:9-17. എല്ലാ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആർക്കും കണക്കാക്കാൻ കഴിയാത്ത ഒരു വലിയ ജനക്കൂട്ടത്തെക്കുറിച്ച് നാം വായിക്കുന്നു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചു. യേശുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പ് ശക്തിയെക്കുറിച്ച് പത്രോസും യോഹന്നാനും നമ്മോട് പറയുന്നു. അത് മുൻകാല പാപങ്ങളിൽ നിന്ന് മാത്രമല്ല, പാപത്തിൽ നിന്നും പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും ശക്തിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവം തന്റെ പുത്രന്റെ രക്തത്താൽ നമ്മെ തനിക്കുവേണ്ടി വിലക്കുവാങ്ങി. വെള്ളിയും സ്വർണവും കൊണ്ടല്ല, കളങ്കമോ ന്യൂനതയോ ഇല്ലാത്ത കുഞ്ഞാടായ ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നാം വാങ്ങപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. 1 പത്രോസ് 1:18-19. ദൈവത്തെ സേവിക്കുന്നതിന് നമ്മെ പുരോഹിതരാക്കുന്നതിന് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആളുകളിൽ നിന്നും ജനതയിൽ നിന്നും തന്റെ രക്തത്താൽ യേശു നമ്മെ ദൈവത്തിനായി വാങ്ങി. വെളിപാട് 5:9-10. ശത്രുവിന്റെ ദുഷ്ടശക്തിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഈജിപ്തിലെ എല്ലാ കടിഞ്ഞൂലുകളെയും കൊന്നൊടുക്കിയ വിനാശകനിൽ നിന്ന് ഇസ്രായേൽ മക്കളെ സംരക്ഷിച്ചത് അവരുടെ വീടുകളുടെ വാതിൽപ്പടികളിൽ തളിച്ച ആട്ടിൻകുട്ടിയുടെ രക്തമാണ്. ദൈവം പറഞ്ഞു, ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. പുറപ്പാട് 12:13. ജെറിക്കോ വീണപ്പോൾ രാഹാബിനെയും അവളുടെ എല്ലാവരെയും രക്ഷിച്ചത് ജനാലയിലെ കടും ചുവപ്പ് കയറായിരുന്നു. ജോഷുവ 2:18-21, അതുപോലെ യേശുവിന്റെ രക്തത്തിന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കാൻ ശക്തിയുണ്ട്. പ്രവൃത്തികൾ 16:31. നഗ്നവും മരമില്ലാത്തതുമായ ലെസോത്തോയിലെ ആളുകൾ അവരുടെ കോഴികളുടെ ചിറകുകൾക്കിടയിൽ ചെറിയ ചുവന്ന റിബൺ കെട്ടി മുതുകിൽ ചുവന്ന റിബൺ വെച്ച് കോഴിയെ പരുന്ത് ആക്രമിക്കുകയോ എടുക്കുകയോ ചെയ്യില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാർ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാൽ സാത്താനെ ജയിച്ചതായി വെളിപാട് 12:11 ലും നാം വായിക്കുന്നു. ഇനിപ്പറയുന്ന വാക്യം വളരെ ശരിയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ ശക്തിയും ശക്തിയും അത്ഭുതകരമായ ശക്തിയും ഉണ്ട്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൽ ശക്തിയും ശക്തിയും അത്ഭുതകരമായ ശക്തിയും ഉണ്ട്. പ്രാർത്ഥനയുടെ ശക്തി. വിശ്വസിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പരിധിയില്ലാത്ത ശക്തിയുണ്ട്. പ്രാർത്ഥന കാര്യങ്ങൾ മാറ്റുന്നു. യേശു പറഞ്ഞു, ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 7:7. ആരും സഹായിക്കാൻ കഴിയാത്ത കുഷ്ഠരോഗി തന്നെ സുഖപ്പെടുത്താൻ യേശുവിനോട് അപേക്ഷിച്ചു. യേശു ചെയ്തു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുപോയി. അന്ധൻ യേശുവിനോട് നിലവിളിച്ചു. തളർവാദം ബാധിച്ച ഒരു മനുഷ്യനെ 4 യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയി അവനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. യേശു ചെയ്തു. ആറ്റം ബോംബുകളെക്കാളും മറ്റേതെങ്കിലും തരത്തിലുള്ള ബോംബുകളെക്കാളും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വ്യക്തിയെ മാത്രമല്ല രക്ഷിക്കാനും കഴിയും. മുഴുവൻ രാജ്യങ്ങളെയും മാറ്റുക. ഞങ്ങളെപ്പോലെയുള്ള ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. 3.5 മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. മഴ പെയ്തു. അവൻ ഒരു ലളിതമായ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി യാഗവും വിറകും കല്ലും പൊടിയും കത്തിക്കുകയും വെള്ളം നക്കുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ ഇസ്രായേൽ ജനതയെ മുഴുവൻ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ശത്രുക്കൾ തനിക്കെതിരെ വന്നപ്പോൾ ഹിസ്കിയ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവിന്റെ ദൂതൻ ശത്രുവിന്റെ പാളയത്തിൽ 185,000 സൈനികരെ കൊന്നു. അവന്റെ മുഖം തിളങ്ങുകയും അവന്റെ വസ്ത്രം വെളുത്തതും തിളങ്ങുകയും ചെയ്യുന്നതുവരെ യേശു പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചു. അവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവന്റെ വിയർപ്പ് വലിയ രക്തത്തുള്ളികൾ പോലെയാകുന്നതുവരെ അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലൂടെ അവൻ പാപത്തെയും പിശാചിനെയും കീഴടക്കി. എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തി. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നാം മലകൾ നീങ്ങുമെന്ന് യേശു പറഞ്ഞു. മത്തായി 17:20. ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്രായേലിയർ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടപ്പാക്കി, വാഗ്ദത്തം നേടിയത് നേടി, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ക്രോധം തടഞ്ഞു, വാളിന്റെ വായ്ത്തലയാൽ രക്ഷപ്പെട്ടു. ബലഹീനതയുടെ സമയങ്ങളിൽ അവർ ശക്തരായി, യുദ്ധത്തിൽ ധീരരായി. ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുമ്പോൾ ദാവീദിനെ പോലെ ശത്രുവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. എബ്രായർ 11:33-34. ലോകത്തെ ജയിക്കുന്ന വിജയമാണ് വിശ്വാസം. 1 യോഹന്നാൻ 5:4. ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് സ്നേഹം. സ്നേഹം മരണം പോലെ ശക്തമാണ്. സ്നേഹം നമ്മുടെ ശത്രുവിനെ ജയിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു. നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ അവന്റെ പുത്രന്റെ മരണത്തിലൂടെ നാം ദൈവവുമായി അനുരഞ്ജനം പ്രാപിച്ചു. റോമർ 5:8-10. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തന്റെ ഏകജാതനായ പുത്രനെ പാപികളായ നമുക്ക് നൽകാൻ ദൈവത്തെ പ്രാപ്തമാക്കിയത് സ്നേഹത്തിന്റെ ശക്തിയാണ്. യോഹന്നാൻ 3:16. ദൈവത്തോടുള്ള ഈ സ്നേഹം അവനെ സേവിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും അവനിൽ വിശ്വസിക്കാനും നമ്മെ നിർബന്ധിക്കുന്നു. അത് എല്ലാ ഭയത്തെയും അകറ്റുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ഒന്നിനും കഴിയില്ല. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാ കാര്യങ്ങളിലും നാം ജയിക്കുന്നവരേക്കാൾ കൂടുതലാണ്. മരണത്തിനോ ജീവിതത്തിനോ ദൂതന്മാർക്കോ ഭൂതങ്ങൾക്കോ വർത്തമാനമോ ഭാവിയോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ സൃഷ്ടിയിലെ മറ്റെന്തെങ്കിലുമോ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലാണ്. റോമർ 8:35-39. ഡ്രോയിംഗ് പവർ. എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ശക്തമായ ഒരു കാന്തം പോലെയാണ് യേശു. എന്നാൽ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യേശു പറഞ്ഞു. യോഹന്നാൻ 12:32. പിശാചിനെ പോലെ ഭയത്താൽ യേശു നമ്മെ നയിക്കുന്നില്ല. ഒരു നല്ല ഇടയൻ ആടുകളെ നയിക്കുന്നതുപോലെ യേശു നമ്മെ ആകർഷിക്കുന്നു. അവൻ നമ്മെ പാപത്തിൽ നിന്നും ലോകത്തിന്റെ പാപഭോഗങ്ങളിൽ നിന്നും അകറ്റി പച്ച പുൽമേടുകളിലേക്കും ശാന്തമായ വെള്ളത്തിലേക്കും അവനെ അനുഗമിക്കുന്നു. അധികം താമസിയാതെ കർത്താവ് തന്നെ വലിയ വലിയൊരു ആജ്ഞയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള വിളിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവിച്ചിരിക്കുന്നവരും അവശേഷിക്കുന്നവരുമായ നാം പിടിക്കപ്പെടും ഒരു മിന്നാമിനുങ്ങിൽ വായുവിൽ കർത്താവിനെ കണ്ടുമുട്ടാൻ. അങ്ങനെ നാം എന്നേക്കും കർത്താവിനോടൊപ്പം ഉണ്ടായിരിക്കും. 1 തെസ്സലോനിക്കയർ 4:13-18 1 കൊരിന്ത്യർ 15:51-58. സൃഷ്ടിപരമായ ശക്തി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പാപികളിൽ നിന്ന് വിശുദ്ധരെ സൃഷ്ടിക്കുന്ന സുവിശേഷത്തിന്റെ സൃഷ്ടിപരമായ ശക്തിയെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ. ദൈവമേ, എന്നിൽ ഒരു നിർമ്മലമായ ഹൃദയം ഉണ്ടാക്കേണമേ, എന്നിൽ സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ പുതുക്കേണമേ. 51:10 പ്രാർത്ഥിച്ചപ്പോൾ ദാവീദ് രാജാവിന് ആ ശക്തിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു. ഏറ്റവും ശക്തനായ ശത്രു അവനിൽ തന്നെയാണെന്ന് അവൻ കണ്ടെത്തി. സ്വന്തം മലിനമായ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്, ചികിത്സയ്ക്ക് അതീതമാണ്. ആർക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? യിരെമ്യാവ് 17:9 യേശു തന്നെ നമ്മോട് പറഞ്ഞു, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ദുഷിച്ച ചിന്തകൾ, ലൈംഗിക അധാർമികത, മോഷണം, കൊലപാതകം, വ്യഭിചാരം, അത്യാഗ്രഹം, ദുരുദ്ദേശ്യം, വഞ്ചന, അശ്ലീലം, അസൂയ, പരദൂഷണം, അഹങ്കാരം, ബോഷത്വം എന്നിവയെല്ലാം വരുന്നു. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുക. 7:21-23 തനിക്ക് സ്വന്തം ഹൃദയം മാറ്റാനോ അതിനെ ശുദ്ധമാക്കാനോ കഴിയില്ലെന്ന് ദാവീദ് മനസ്സിലാക്കി. അതിനാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവവും അങ്ങനെ ചെയ്യണമെന്ന് ആഴമായ ബോധ്യത്തോടെ അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവനിൽ ശുദ്ധമായ ഒരു ഹൃദയം സൃഷ്ടിക്കുകയും അവനിൽ ഒരു പുതിയ ആത്മാവിനെ നൽകുകയും ചെയ്യുക. പഴയ നിയമത്തിലെ വാഗ്ദാനമനുസരിച്ച് ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകുകയും ഒരു പുതിയ ആത്മാവിനെ നിങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഞാൻ നിന്നിൽ നിന്ന് നിന്റെ ശിലാഹൃദയം നീക്കി മാംസമുള്ള ഒരു ഹൃദയം നിനക്ക് തരും. യെഹെസ്കേൽ 36:26 ഇരുതല മൂർച്ചയുള്ള ഏതൊരു വാളിനേക്കാളും സജീവവും മൂർച്ചയുള്ളതുമായ അവന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും. കെട്ടുകഥകളിൽ വിശ്വസിക്കാത്ത നമുക്കായി അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയും അവന്റെ സമാനതകളില്ലാത്ത മഹത്തായ ശക്തിയും. എന്നാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവന്റെ വലതുഭാഗത്ത് ഇരുത്തിയപ്പോൾ അവനിൽ ചെലുത്തിയ അവന്റെ ശക്തമായ ശക്തിയുടെ പ്രവർത്തനമനുസരിച്ച് എല്ലാ ഭരണത്തിനും അധികാരത്തിനും ആധിപത്യത്തിനും ഉപരിയായി മണ്ഡലങ്ങൾ. എഫെസ്യർ 1:19-21 യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ശക്തിയാൽ യെരുശലേം മുഴുവനും പെന്തക്കോസ്ത നാളിൽ ഇളകിമറിഞ്ഞു. ആ ശക്തി ഇന്നും അങ്ങനെ തന്നെ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള, ദൂരെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പ്രവൃത്തികൾ 1:8-2:39 യേശുവിന്റെ നാമത്തിലുള്ള ശക്തി. നാം രക്ഷിക്കപ്പെടേണ്ട മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഒരേയൊരു നാമമായ യേശുവിന്റെ നാമത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. 4:12 യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ അവർ പിശാചുക്കളെ പുറത്താക്കും, അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും, രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും. 16:17-18 ഞാൻ എന്തും ചെയ്യും നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നു. 14:13-14 15:16 16:23 ജന്മനാ മുടന്തനായ മനുഷ്യനോട് പത്രോസ് പറഞ്ഞു, നസ്രത്തിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. അവൻ ചാടിയെഴുന്നേറ്റ് അവരോടൊപ്പം ക്ഷേത്രമുറ്റങ്ങളിൽ നടന്നും ചാടിയും ദൈവത്തെ സ്തുതിച്ചും പോയി. 3:1-9 അത്ഭുതകരമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ രാജകുമാരൻ എന്ന് അവന്റെ പേര് വിളിക്കപ്പെടുന്നതിൽ അതിശയിക്കാനില്ല. യെശയ്യാവ് 9:6 അതുകൊണ്ട് ദൈവം അവനെ അത്യുന്നതങ്ങളിൽ ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും മേലെയുള്ള നാമം അവനു നൽകി. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ കാൽമുട്ടുകളും കുനിക്കണം. യേശുക്രിസ്തു കർത്താവാണെന്ന് എല്ലാ നാവും ഏറ്റുപറയുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി. 2:9-11 യേശു കർത്താവാണ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. 10:9 ഇപ്പോൾ പ്രാർത്ഥനയിൽ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, മരിക്കുകയും നിങ്ങൾക്കായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവനെ ഇപ്പോൾ വിശ്വസിക്കുക. വൈകുന്നതിന് മുമ്പ് മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പാകെ അവനെ ഏറ്റുപറയുക. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കുകയില്ല.